അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ ഉയർത്തുമെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. സങ്കീർത്തനം 52:8. ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവുവൃക്ഷം പോലെയാകുന്നു. തഴച്ചിരിക്കുന്ന ഒലിവുവൃക്ഷം. ചൈനയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യൻ മിഷണറിയെ ആ നാട്ടിലെ ചില ആളുകൾ കൂട്ടം കൂടി ഉപദ്രവിക്കുവാൻ തയ്യാറായി. കൊല്ലുവാനായി അദ്ദേഹത്തിനെ പിടിക്കുവാൻ ആക്രമിക്കുവാൻ ശ്രമിച്ച ആളുകളെ ഭയന്ന് ഓടിപ്പോയി അദ്ദേഹം തൊട്ടടുത്ത ഒരു പുഴയിൽ കിടക്കുന്ന വഞ്ചിയിൽ കയറി രക്ഷപ്പെടാമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ തന്നെ പിടിക്കാൻ വന്ന ശത്രുക്കൾ തൻ്റെ അടുക്കൽ എത്തിയതായി അദ്ദേഹം കണ്ടു. അറിയാതെ തന്നെ പെട്ടെന്ന് അദ്ദേഹം വെള്ളത്തിലേക്ക് അങ്ങ് ചാടി. വെള്ളത്തിന്റെ മുകളിൽ തല വരാതെ ശ്രദ്ധിച്ച് നീന്തണമെന്ന് ആരോ തന്നോട് പറയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് അദ്ദേഹം കരക്കെത്തി തൻ്റെ സുഹൃത്തുക്കളോട് ഈ സംഭവം വിവരിക്കുമ്പോൾ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പോൾ ഏത് വാക്യമാണ് അങ്ങയുടെ ഹൃദയത്തിലേക്ക് കയറി വന്നതെന്ന്? അദ്ദേഹത്തിൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു, വാക്യമോ? എന്തിന്? കർത്താവ് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നീന്തറിയാത്ത ഞാൻ ഇരട്ടി ശക്തിയോടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ പച്ചയായി തഴച്ചു നിൽക്കുന്ന ഒലിവൃക്ഷം പോലെ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതിൻ്റെ തെളിവാണ് എന്ന് പൂർണ്ണമായ വിശ്വാസത്തോടും ദൃഢതയോടും കൂടെ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. നല്ല വൃക്ഷത്തിൽ നിന്ന് എപ്പോഴും നല്ല ഫലവും ആകാത്ത വൃക്ഷത്തിൽ നിന്ന് ആകാത്ത ഫലവുമേ ഉണ്ടാകുകയുള്ളൂ. ഇവിടെ ഈ ക്രിസ്ത്യൻ മിഷണറി ഒരു നല്ല വൃക്ഷമാണ്. ആ നല്ല വൃക്ഷത്തെ അവൻ്റെ യജമാനൻ സംരക്ഷിക്കും. തന്നെ സംരക്ഷിച്ച ദൈവത്തെപ്പറ്റി സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ അദ്ദേഹം സാക്ഷിക്കുകയും ചെയ്തു. മിഷണറിയെ ഉപദ്രവിച്ചവർ ആകാത്ത വൃക്ഷങ്ങളാണ്. അവരുടെ വാക്കും പ്രവൃത്തിയും ആകാത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. നാം ഏത് തരത്തിലുള്ളവർ? നല്ലതോ ആകാത്തതോ? ആകാത്ത ഫലം പുറപ്പെടുവിക്കുന്നവരുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിരിക്കും. ഇവരുടെ നാവിന് കടിഞ്ഞാണിട്ടാൽ കൈകളുടെ പ്രവൃത്തിയും ഒരു പരിധിവരെ ക്രമീകൃതമാകും. നാവിന് കടിഞ്ഞാണിടുക എന്ന് പറഞ്ഞാൽ മുൻപോട്ട് പോകാതെ നിർത്തേണ്ടിടത്ത് നിർത്തുക എന്നാണ് അർത്ഥം. അന്നും ഇന്നും എന്നും ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന കാരണം മനുഷ്യന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളുടെ പ്രവാഹമാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പ്രപഞ്ച സൃഷ്ടാവ് ഉച്ചരിച്ച ആദ്യത്തെ ശബ്ദ തരംഗം വെളിച്ചം കൊണ്ടുവന്നതുപോലെ നമ്മുടെ അധര ചലനം മറ്റുള്ളവരുടെ ജീവിതത്തിലും വെളിച്ചം നൽകുന്നതാകണം. നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കുന്നവരായിത്തീരാം. 1 ശമൂവേൽ 21:22 അഭിഷിക്തനായ ദാവീദിന്റെ വിവരങ്ങൾ ചോർത്തി ശൗലിനെ അറിയിക്കുന്ന ദുഷ്ടനായ ചാരനാണ് ദോവേഗ്. അഹിമലേക്കിന്റെ അടുക്കൽ ചെന്ന ദാവീദ് ഭക്ഷണവും വാളും വാങ്ങിയെന്ന വിവരം ശൗലിനെ അറിയിച്ചത് ദോവേഗാണ്. അഹിമലേക്കിനെയും പിതൃഭവനക്കാരായ നോബിലെ സകല പുരോഹിതന്മാരെയും അവർക്കുള്ളവരെയും കൊല്ലുവാനുള്ള ശൗലിന്റെ കൽപ്പന അനുസരിച്ചത് ദോവേഗാണ്. ജീവിതത്തിന്റെ വെളിച്ചം നഷ്ടമായ ഇവൻ ദ്രവ്യസമൃദ്ധി ആഗ്രഹിക്കുന്ന ആകാത്ത വൃക്ഷമാണ്. സങ്കീർത്തനം 37:35-36 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ദാവീദ് രാജാവ് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പായി കരുതുക. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശീയമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. ദുഷ്ടനും പച്ചയായ വൃക്ഷം പോലെ താഴ്ക്കും. അതാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ധനവും ദുഷ്ടതയും ചേർന്നുള്ള ഭീകരതയിൽ അവൻ തന്നെ നശിച്ചു പോകും. ഒരു പ്രാവശ്യം അവനെ കണ്ടവൻ പിന്നീട് അവനെ കാണാത്ത വിധം ദൈവം അവനെ നിർമൂലമാക്കും. ദാവീദിന്റെ പതനം ശത്രു ആഗ്രഹിച്ചു. എന്നാൽ ദാവീദ് പറയുന്നത് യഹോവയെ ശരണമാക്കി അവനോട് ചേർന്ന് നടന്നതിനാൽ ഇപ്പോഴും ഞാൻ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു എന്നാണ്. ഈ ഒലിവിനൊരു പ്രത്യേകതയുണ്ട്. ഇത് യജമാനൻ നട്ടതാണ്. അതായത് ഒലിവ് വൃക്ഷം യജമാനന്റെ നോട്ടത്തിൻ കീഴാണ്. നാം അപ്രകാരമുള്ള ഭാഗ്യവാന്മാരെങ്കിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയുള്ളതെന്ന് സങ്കീർത്തനം 1:3 പറയും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സൃഷ്ടാവായ ദൈവം ഉച്ചരിച്ച ആദ്യത്തെ ശബ്ദ തരംഗം വെളിച്ചം ഉണ്ടാകട്ടെ എന്നായിരുന്നു. ആ ശബ്ദം വെളിച്ചം കൊണ്ടുവന്നതുപോലെ ഒലിവ് കായയിൽ നിന്നുള്ള എണ്ണ ആലയത്തിലെ വിളക്ക് കത്തിച്ച് ആലയത്തെ പ്രകാശമാനമാക്കുന്നു. കാൽവറിയിലെ ചക്കിൽ നമ്മുടെ പാപപരിഹാരത്തിന് രക്തം ചൊരിഞ്ഞത് മൂലം നാം ഇന്നും നിൽക്കുന്നു. ശാഖോപശാഖകളോടെ തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു വൃക്ഷമായി ഇന്നും നാം നിൽക്കണമെങ്കിൽ നമ്മിൽ നിന്ന് വെളിച്ചമാകുന്ന ക്രിസ്തുവിൻ്റെ വെളിച്ചം പുറപ്പെടണം. അപ്രകാരമുള്ള ഒലിവൃക്ഷമായി അവനോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ യഹോവ നമ്മെയും സംരക്ഷിക്കും. യഹോവ സംരക്ഷിച്ച ഒലിവൃക്ഷത്തെ ദുഷ്ടനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ചിലപ്പോൾ ഉലയ്ക്കുമായിരിക്കും, പക്ഷേ ഉടയ്ക്കുവാൻ അവന് കഴിയുകയില്ല. ദുഷ്ടൻ നമ്മെ ഉലയ്ക്കുമായിരിക്കും, പക്ഷേ അവൻ ഉടയ്ക്കുവാൻ കഴിയുകയില്ല. കാരണം നാം യജമാനൻ നട്ട വൃക്ഷമാണ്, യജമാനന്റെ നോട്ടത്തിൻ കീഴുള്ള വൃക്ഷമാണ്. നമ്മെ ദുഷ്ടന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യിരെമ്യാ പ്രവചനം 11:16 വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. യിരെമ്യാ പ്രവചനം 11:16 വാക്യം. മനോഹരമായ പച്ച ഒലിവ് വൃക്ഷമെന്ന് യഹോവ നിനക്ക് പേർ വിളിച്ചിരുന്നു. എന്നാൽ യഹോവയിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ ആ പച്ച ഒലിവ് വൃക്ഷത്തിന്റെ കൊമ്പൊടിക്കുക മാത്രമല്ല, അതിനെ തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്യും. മനോഹരമായ പച്ച ഒലിവ് വൃക്ഷമെന്ന് നിന്നെ വിളിച്ചത് നീ യഹോവയോട് ചേർന്ന് നിന്നപ്പോഴാണ്. അപ്പോൾ നീ ശാഖോപശാഖകളായി നിന്നു, ശരി. എന്നാൽ നീ യഹോവയിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ, നന്നാകാൻ യഹോവ സമയം തന്നിട്ടും അവസരങ്ങൾ തന്നിട്ടും നീ നന്നാകാതെ ഇരുന്നാൽ, യഹോവ നിന്റെ കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞ് തീ വെച്ച് നശിപ്പിച്ചു കളയും എന്ന് മറന്നു പോകരുത്. ഇപ്രകാരമുള്ള ആകാത്ത വൃക്ഷമായി നശിക്കാതിരിപ്പാൻ പ്രിയ ദൈവപൈതലെ, വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ആലയത്തിന്റെ പരിശുദ്ധിയോടെ ചേർന്ന് നിൽക്കുന്നവർക്കും ഉപജാപ സംഘങ്ങളുടെ ഉപദ്രവങ്ങളും ഉണ്ടാകും. ദാവീദിനെ വേട്ടയാടുന്ന, ദാനിയേലിനെ വേട്ടയാടുന്ന അനേക സംഘങ്ങളുണ്ടായിരുന്നു. ദാവീദിനെ വേട്ടയാടുന്നവരെ കാണുമ്പോൾ ദാവീദ് പറയും, ഒരു നായെപ്പോലെ അവൻ എന്നെ ഇട്ട് ഓടിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിലും ഇങ്ങനെയുള്ള ഉപജാപക സംഘത്തെ കാണാം. ദാനിയേലിന്റെ ജീവിതത്തിൽ, ദാനിയേലിന്റെ പുസ്തകം 6:10 അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉപജാപക സംഘം വരുത്തിയ ദുഷ്ടതയെ നമുക്ക് കാണാം. ദാനിയേലിന്റെ പുസ്തകം 6:10 മന്ത്രിമാരും ദേശാധിപതിമാരും കൂടി ആലോചിച്ചിരുന്നു, അതാ ഉപജാപക സംഘം. അവര് രാജാവിനെ കൊണ്ട് ഒരു വിരോധ കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിച്ച്, ആ രേഖയും കൽപ്പനയും എഴുതിച്ചു വെച്ചു, ഒപ്പിടിച്ചു വെച്ചു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ ദാനിയേൽ എന്ത് ചെയ്തു എന്ന് 10 കാണാം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്ന് താൻ മുമ്പേ ചെയ്തതുപോലെ ദിവസം 3 മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ഉപജാപക സംഘം കൂടി ആലോചിച്ച് അവനെ സിംഹക്കുഴിയിൽ ഇടുവാൻ തീരുമാനിച്ചപ്പോഴും പച്ച ഒലിവ് വൃക്ഷമായി തഴച്ചു നിന്നവൻ ചെയ്തത് പതിവ് പോലെയുള്ള തന്റെ പ്രവൃത്തി യഹോവയുടെ സന്നിധിയിൽ ചേർന്ന് നിന്ന് 3 പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അവനെ സിംഹക്കുഴിയിൽ ഇടുവാൻ കൽപ്പന പുറപ്പെടുവിച്ച രാജാവ് പോലും പറഞ്ഞത്, ജീവൻ അവനെ വിളിച്ചതും അവനോട് പറഞ്ഞതും, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിക്കും. പ്രൈസ് ദ ലോർഡ്. യഹോവ രക്ഷിക്കുന്നവന്, ആരെ? അവനോട് ചേർന്ന് നിൽക്കുന്ന പച്ച ഒലിവ് വൃക്ഷമായി തഴച്ചു നിൽക്കുന്നവനെ രക്ഷിക്കുന്ന ദൈവമാണ്. സിംഹക്കുഴിയിലിട്ടപ്പോഴും രാജാവ് ചെന്ന് ചോദിച്ചത്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ എന്ന്, നിനക്ക് എന്ത് സംഭവിച്ചു എന്നറിയണം എന്നാഗ്രഹിച്ച് വിളിച്ചപ്പോൾ ദാനിയേൽ പറഞ്ഞ മറുപടി, ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് യാതൊരു കേടും പറ്റാതെ എന്നെ ദൈവം കാത്തു, തൻ്റെ ദൂതനെ അയച്ച് ഈ സിംഹത്തിൻ്റെ വായെ ദൈവം അടച്ചു. ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാ. യഹോവയോട് ചേർന്ന് നിന്ന് ഉപജാപക സംഘത്തിൻ്റെ ആലോചനകളോ പ്രവർത്തികളോ എത്ര കഠിനമായാലും അവന് നിന്നെ ഉടയ്ക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ധൈര്യത്തോടെ പതിവ് പോലെ നീ യഹോവയോട് ചേർന്ന് നിന്ന് അവനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ യഹോവ നിനക്ക് പ്രതിഫലം തരുന്ന ദൈവമാണ്. ആലയത്തിന്റെ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കാത്തവൻ അകം പൊള്ളയായ വൃക്ഷം പോലെയാണ്. സാത്താനു വേണ്ടിയോ നമുക്ക് വേണ്ടിയോ നിറയപ്പെടാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവഹിതത്താൽ നിറയപ്പെട്ടവരായി നാം ജീവിച്ച് കാണണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്രകാരമുള്ളവർ അഥവാ വചനത്താൽ നിറയപ്പെട്ടവരുടെ കണ്ണിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുന്നത് നാം അവരുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. അല്ലാത്തവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ ഒരു ശൂന്യതയായിരിക്കും ഉണ്ടാകുന്നത്. പച്ചയായ ഒലിവ് വൃക്ഷം ദീർഘകാലം നിൽക്കും. അപ്രകാരം ദീർഘകാലം നിന്ന് ഫലപ്രദമായ വൃക്ഷമായി ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്ന ആറ്റരികത്ത് നട്ട തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷമായി നിൽപ്പാൻ ആ ഭാഗ്യാവസ്ഥയിലാകുവാൻ നാം എന്ത് ചെയ്യണം? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. യഹോവയുടെ ന്യായപ്രമാണന്റെ അപ്പകൽ ധ്യാനിച്ച് അവനോട് ചേർന്ന് നിൽപ്പാൻ കുഞ്ഞുങ്ങളെ, ഈ വഷളത്വം നിറഞ്ഞ ലോകത്തിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുവദിക്കട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അങ്ങ് തന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം. ഈ വാഗ്ദത്തം ഏറ്റെടുത്ത് അങ്ങയോട് ചേർന്ന് ജീവിച്ച് തേനിലും മധുരമായ ഈ ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ആലയത്തിലെ പച്ച ഒലിവ് വൃക്ഷം പോലെ പുഷ്ടിയുള്ളതായി നിൽപ്പാൻ ആയുസ് തരുന്ന ഒരു കാലവും നിന്നോട് ചേർന്ന് ജീവിച്ച് ഫലമുള്ളവരായിരിക്കാൻ തക്കവണ്ണം യഹോവേ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കൈവിടാതെ ഉപേക്ഷിക്കാതെ ഞങ്ങളോട് കൂടെ ഇരിപ്പാൻ അങ്ങ് തന്ന പരിശുദ്ധാത്മാവിനായി സ്തോത്രം. കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. bible.study.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.